പ്രക്ഷേപണം. വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും. പരിപാടി കേൾക്കാൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട്. റേഡിയോയിലും ഡിജിറ്റൽ ടിവിയിലും ഇന്റർനെറ്റിലും SBS റേഡിയോ ആപ്പിലും കേൾക്കാം. ഇത് SBS മലയാളം.
മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയ കഥാകാരന്മാരിൽ ഒരാളായ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് അല്പം. ബേപ്പൂരിന്റെ സുൽത്താൻ അന്തരിച്ചിട്ട് 22 വർഷമാകുന്നു. പക്ഷേ വാക്കുകളിലെ ചിരികൊണ്ട് അനുഭവങ്ങളുടെ തീക്ഷണത നൽകിയ ബഷീർ ജീവിതത്തിന്റെ മതിലുകൾക്കും അപ്പുറത്തേക്ക് പോയിട്ട് ഇത്രയും കാലമായെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ കുറവാണ്. കാരണം ബഷീറിനെ വായിച്ചു മാത്രം, അല്ലെങ്കിൽ ബഷീറിനെ വായിച്ചതുകൊണ്ട് മാത്രം മലയാള സാഹിത്യ ലോകത്തേക്ക് പിച്ചവയ്ക്കുന്നവർ ഇപ്പോഴും അനവധിയാണ്. മലയാള സാഹിത്യലോകം എന്ന് പറയുന്നതിൽ അല്പമൊരു തിരുത്തു വേണമെന്ന് തോന്നുന്നു. മലയാളത്തിൽ സ്വന്തമായി ഒരു സാഹിത്യശാഖ ചാർത്തിക്കിട്ടാൻ ഭാഗ്യമുണ്ടായ ഒരേ ഒരു എഴുത്തുകാരനും ഒരുപക്ഷെ ബഷീറായിരിക്കും. ബഷീറിയൻ സാഹിത്യം എന്ന ഒരു വാക്കു തന്നെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. മലയാള ഭാഷയിൽ വ്യാകരണവും നിയതരീതികളുമുണ്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് വാക്കുകൾ കൊണ്ടുള്ള ഒരു തല്ലും പിന്നെ സ്നേഹം കൊണ്ടുള്ള സുലൈമാനിയും കൊടുത്ത ശേഷം ആ രീതികളെ പൊളിച്ചെടുക്കുകയായിരുന്നു സുൽത്താൻ ചെയ്തത്. ബഷീറിനെക്കുറിച്ച് ഇത്രയും പറയാൻ കാരണം ബ്രിസ്ബനിലെ സാഹിത്യപ്രേമികളായ മലയാളികൾ ഇക്കഴിഞ്ഞ ദിവസം ബഷീറിനെ ഓർക്കാനായി ഒത്തുകൂടി. പുലരി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഈ ബഷീർ അനുസ്മരണം. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്നിനി വിശദമായി കേൾക്കുന്നത്. ബഷീർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്ന സുൽത്താന് ഏറെ പ്രിയങ്കരമായിരുന്ന ഈ ഗാനത്തിന്റെ അകമ്പടിയോടെയായിരുന്നു അനുസ്മരണ ചടങ്ങിലേക്ക് ബ്രിസ്ബനിലെ സാഹിത്യപ്രേമികൾ ഒത്തുചേർന്നത്. ബഷീർ എന്നത് ചില ഓർമ്മചിത്രങ്ങളുമാണ്. മാങ്കോസ്റ്റിൻ മരത്തിന് ചുവട്ടിലെ മേശയും ചാരുകസാലയും മേശപ്പുറത്തൊരു ഗ്രാമഫോണും കറുത്ത കട്ടിക്കണ്ണടയും കയ്യിലൊരു ഗ്ലാസ് സുലൈമാനിയുമായി ആ ചാരുകസാലയിൽ ബേപ്പൂരിന്റെ സുൽത്താൻ. മാങ്കോസ്റ്റിൻ മരമില്ലെങ്കിലും മരച്ചുവട്ടിലെ സുൽത്താനെ ഓർമ്മിപ്പിക്കുന്നതിനായി ഇവിടെ മറ്റെല്ലാം ഒരുക്കിയിരുന്നു, ചാരുകസാലയും ഗ്രാമഫോണുമെല്ലാം. ബഷീർ കഥകളിലെ ദാർശനികതയെയും മാനവികതയെയും കുറിച്ചുള്ള ആശയം പങ്കുവയ്ക്കൽ എന്നതായിരുന്നു ഈ സായാഹ്നത്തിന്റെ ലക്ഷ്യം. ബഷീറിനെ ഓർക്കാനായാണ് ഒത്തുകൂടിയതെങ്കിലും ദാർശനികതയിലും മാനവികതയിലും സമാനത പുലർത്തിയ മറ്റൊരു എഴുത്തുകാരന്റെ ഓർമ്മകളിലാണ് പരിപാടി തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രിയകവി ONV അനുസ്മരിച്ചുകൊണ്ട് പുലരി സാംസ്കാരിക വേദി പ്രസിഡന്റ് പ്രതാപ് ലക്ഷ്മണൻ ONV അനുശോചനം രേഖപ്പെടുത്തി.
കഴിഞ്ഞ 7 പതിറ്റാണ്ടുകാലം കേരളീയ സാഹിത്യ സാംസ്കാരിക ജീവിതത്തിലെ നിറസാന്നിധ്യമായിരുന്ന ശ്രീ ONV കോളേജ് അധ്യാപകനായ 2 തലമുറകൾക്ക് അറിവ് പകർന്നു നൽകിയ ശ്രേഷ്ഠ വ്യക്തിത്വത്തിന്റെ ഉടമയായി. 40കളിൽ മഹാകവി ചങ്ങമ്പുഴയുടെയും ഇടശ്ശേരി ചങ്ങമ്പുഴയും ഇടശ്ശേരിയും തുടങ്ങി വെച്ച
ബഷീറിന്റെ 4 കഥകളുടെ പശ്ചാത്തലത്തിൽ എഴുത്തുകാരന്റെ ഭാഷയെയും ആശയങ്ങളെയും ദർശനങ്ങളെയും കുറിച്ചുള്ള ചർച്ചയായിരുന്നു തുടർന്ന്. ബഷീറിയൻ സാഹിത്യത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് പുലരി അംഗം വിജയകുമാർ അവതരിപ്പിച്ച ഒരു പ്രബന്ധത്തോടെയാണ് ഇത് തുടങ്ങിയത്.
സാധാരണ സാഹിത്യകാരന്മാരും കലാപ്രവർത്തകരും എല്ലാം കാണുന്നതിനപ്പുറത്തുള്ള ഒരു ദാർശനിക തലം ബഷീറിന്റെ സാഹിത്യ സൃഷ്ടികളിലുണ്ട്. അത് ഓരോ കഥയും, ഇപ്പൊ എല്ലാ കഥകളും നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ള സമയത്തിന്റെ പരിമിതികളുണ്ടെങ്കിൽ പോലും ബഷീർ എന്തുകൊണ്ട് പുനർവായന ആവശ്യപ്പെടുന്നു എന്ന് പറയുന്നത് ബഷീർ എഴുതിയിട്ടുള്ള 1940കളിലോ 50കളിലോ 60കളിലേ അല്ല, ഓരോ കാലഘട്ടത്തിലും വായിക്കുമ്പോഴെല്ലാം അതിന് ഓരോരോ അർത്ഥങ്ങൾ നൽകുന്ന അതിന്റെ ദാർശനിക തല ഇത്രയേറെ വിസ്തൃതമാണ് എന്നതാണ് ബഷീർ സാഹിത്യത്തെ നമ്മൾ പ്രണയിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പുനർവായന ആവശ്യപ്പെടാൻ കാരണം. ബഷീറിന്റെ കഥകളിലെ ഒരു സവിശേഷത, ഞാനിപ്പോ ഈ അടുത്തിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറെ പഠനങ്ങൾ നോക്കുമ്പോൾ ബഷീറിന്റെ കഥകളിൽ മാത്രമാണ് വില്ലൻ കഥാപാത്രങ്ങളില്ല. ഒരുപക്ഷെ ബഷീർ എവിടെയും അറിയാതെ വില്ലനായി പോകുന്ന ചില കഥാപാത്രങ്ങളുണ്ട്, പക്ഷെ ബഷീറിന്റെ അതിനകത്തൊരു ഇടിയൻ പോലീസുകാരനുണ്ട്, അയാൾ ഒഴികെ വേറെ ആരും ബഷീറിന്റെ കഥാപാത്രങ്ങളിൽ ഒരു വില്ലനായിട്ട് കടന്നു വരുന്നില്ല. എവിടെയും ബഷീർ കാണുന്നത് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയാണ് ഈ വില്ലനായിട്ട് ബഷീർ അവതരിപ്പിക്കുന്നത്.
ബഷീർ സാഹിത്യത്തെക്കുറിച്ച് ആധികാരിക പഠനം നടത്തിയിട്ടുള്ള കേരള ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഹരികുമാർ ഇന്റർനെറ്റിലൂടെ ഈ സഹായനത്തിൽ പങ്കാളിയായി. ബഷീർ കഥകളിലെ ദാർശനികതയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്.
ബഷീറിന്റെ കൃതികള് എപ്പോഴും പുനർവായിക്കപ്പെടുന്നുണ്ട്. അതിന്റെ കാരണം ഓരോ കാലത്തോടും പുതിയത് എന്തെങ്കിലും പറയാനുണ്ടാകണം. ഒരു കൃതി വീണ്ടും വീണ്ടും വായിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കർത്താവിനെ നമ്മൾ ഓർക്കണമെങ്കിൽ ഓരോ കാലത്തോടും പുതിയത് പറയാൻ ഉണ്ടായിരിക്കണം. അതിന് ആ നോവലിനോ കഥയ്ക്ക് അങ്ങനെയുള്ള അസംഖ്യം തലങ്ങളാണ് ബഷീറിന്റെ കൃതികൾക്കുള്ളത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബഷീറിന്റെ ദർശനം എന്നുള്ളതാണ്. ദർശനം എന്ന് പറയുന്നത് ജീവിത വീക്ഷണമാണ്. അങ്ങനെ ബഷീറിന്റെ ജീവിത വീക്ഷണം എന്തായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ദാർശനികതയുടെ അടിത്തറ അന്വേഷിക്കുന്ന ഒരാൾ തിരക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികളിൽ നൂലോടി കിടക്കുന്നത് ചിലര് പറയും ഹാസ്യമാണ്, അല്ലെങ്കിൽ പിന്നെ ഭരിതമാണ്, വിഷാദമാണ്, ഇങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ടെങ്കിലും ബഷീറിന്റെ ഉടനീളമുള്ള കൃതികളെ പരിശോധിച്ചാൽ നമ്മൾ കാണുന്ന അങ്കിയായ രസം എന്ന് പറയുന്നത് വിഷാദാത്മകതയാണ് എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല.
ബേപ്പൂർ സുൽത്താന്റെ കഥകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചിത്രകലയിൽ മൊണാലിസയെക്കുറിച്ച് പറയുന്നത് പോലെയാണ് സാഹിത്യത്തിൽ ബഷീർ കൃതികൾ. ബഷീർ എഴുതിയ ഒരു വരി അത് വായിക്കുന്ന ആളിന്റെ അപ്പോഴത്തെ മൂടുപോലെ ഭാവം മാറിവരും. നാട്ടിൻപുറത്തുകാരന്റെ സംസാരഭാഷയും അതിലല്പം മുഴച്ചു നിൽക്കുന്ന വാക്കുകളുമെല്ലാം ഇതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, പ്രിയപ്പെട്ട സാറാമേ, ജീവിതം യൗവനതീക്ഷ്ണവും ഹൃദയം പ്രേമസുലഭലവും ആയിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമയോ? ഇങ്ങനെ ഒരു പ്രേമലേഖനം എഴുതാൻ ബഷീറിലെ കഥാകാരനല്ലാതെ മറ്റാർക്കും കഴിയില്ല. വായിക്കുന്ന ഓരോരുത്തരെയും സാറാമയും കേശവൻ നായരുമാക്കുന്ന ഈ ബഷീർ മാജിക്ക് തന്നെയാണ് പിന്നീട് ചർച്ചയിൽ പങ്കെടുത്തവരും പങ്കുവച്ചത്.
ബഷീറിനെ ഓർക്കാൻ വേണ്ടി എന്റെ ഓർമ്മയിലൂടെ കാണുകയാണ്. 30 വർഷം മുൻപ് ഒരു വിദ്യാർത്ഥിയായ ഒരു ബാലൻ ബഷീറിന്റെ കൃതികൾ പഠിക്കുന്ന സമയത്ത് ആ ബാലന് എന്റെ ഉപ്പാപ്പക്കര ഞാനുണ്ടായിരുന്നു എന്ന ബുക്ക് സ്കൂൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അതിലെ ചില ഭാഗങ്ങളൊക്കെ തികച്ചും ദാർശനിക തലങ്ങളിൽ ചില ഏരിയയൊക്കെയാണ്. വാങ്ങുമ്പോൾ ബാലന് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 15-16 വയസ്സുള്ള ആ വിദ്യാർത്ഥി അതേ ആ കുട്ടിയെ മലയാളം പഠിപ്പിച്ച മലയാള സാറിനോട് അതിനെപ്പറ്റി സംശയങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ആ സാറ് പറയുന്നു, നീ ഇത്രയൊക്കെ ഇപ്പം അറിഞ്ഞാൽ മതി, ഇതിനകത്ത് അതിന്റെ വലിയ വലിയ വിഷയങ്ങളൊക്കെ പിന്നെ വലുതാകുമെന്ന് നിങ്ങൾ അറിയാം എന്നാണ് ആ മലയാള സാറ് ആ കുട്ടിയോട് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുട്ടിക്ക് ആ ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ ആ അഡ്രസ് കിടക്കുകയാണ്, വൈക്കം മുഹമ്മദ് ബഷീർ, കോഴിക്കോട് 15. അപ്പോൾ ഒരു ചെറിയ കൗതുകം, എന്തുകൊണ്ട് ഇത് എഴുതിയ ആളുടെ ഈ സംശയം നേരിട്ട് ചോദിക്കാൻ മേല എന്ന് വിചാരിച്ച് ഒരു കത്തെഴുതുന്നു ആ കുട്ടി. 3 നാൾക്ക് ശേഷം ആ കുട്ടിക്ക് അദ്ദേഹത്തിന്റെ കത്ത് കിട്ടുകയാണ്. ആ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ടും അദ്ദേഹം എഴുതിയ ആ കത്ത് കിട്ടുകയാണ്. ആ കത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മഹാനായ സാഹിത്യകാരൻ ആ വിദ്യാർത്ഥിക്ക് എനിക്ക് ആ ചരിത്രമാണ്.
ബഷീറിന്റെ ഭാഷയ്ക്ക് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. ഞാൻ +2 പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് വിശ്വവിഖ്യാതമായ മൂക്ക് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് സപ്ലിമെന്ററി ബുക്ക് അവർക്ക് പഠിപ്പിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ ഞാനിത് മലയാളം വായിച്ചിരിക്കുന്നത് കൊണ്ട് അതിന്റെ ആ ഭംഗി മുഴുവൻ ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ചോർന്നു പോയതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ കുട്ടികളോട് പറഞ്ഞു, ഇതല്ല ശരിക്കും ഈ കഥയുടെ ഭംഗി, ഇതല്ല, നിങ്ങൾ ഇതിന്റെ മലയാളം വായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇതിന്റെ ആ ഒരു ഫോട്ടോ കോപ്പി ഒരു 5-6 എടുത്ത് ഞാൻ കുട്ടികൾക്ക് സർക്കുലേറ്റ് ചെയ്യും. നിങ്ങൾ ഇത് വായിക്കും, എന്നിട്ട് അതിന്റെ ഇംഗ്ലീഷ് വായിക്കുക, എന്നിട്ട് അതിന്റെ ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് കുട്ടികളെല്ലാം ടീച്ചർ ഇത് മലയാളത്തിൽ വായിക്കുമ്പോൾ എന്ത് രസമാണ്, ഇംഗ്ലീഷ് നമുക്ക് ഇനി അത്ര അറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല, മലയാളത്തിൽ വായിക്കുന്നത് എന്ത് രസമാണ്. ബഷീറിന്റെ മറ്റു കൃതികളും കൂടി ഞങ്ങൾക്ക് കൊണ്ടുതരും. അപ്പോ ഞാൻ പറഞ്ഞത് ബഷീറിന്റെ ഭാഷയ്ക്ക് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല.
ബഷീർ എഴുതി തുടങ്ങുന്ന കാലത്ത് 30-ത്തിലും 50-ത്തിലും ബഷീറിന്റെ കൂടെ എഴുതിയിരുന്നവരാണ് പി കേശവദേവും ഉറൂബും തകഴിയും കാരൂരും അങ്ങനെയുള്ള ആളുകൾ. ഇവരുടെ കാലഘട്ടം അടിസ്ഥാനപരമായി അവരുടെയൊക്കെ എഴുത്തിന്റെ അടിസ്ഥാനം വിശപ്പായിരുന്നു, ദാരിദ്ര്യമായിരുന്നു. നാട്ടിൽ നടമാടിയിരുന്ന ദാരിദ്ര്യവും കഷ്ടപ്പാടിന്റെയും കഥകളാണ് അവരെഴുതിയത്. ഇവരുടെയൊക്കെ കഥകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ചില കഥകളൊക്കെ ചങ്കിൽ ഭയങ്കരമായിട്ട് കുത്തിക്കൊള്ളുന്ന കഥകളാണ്, കരച്ചിൽ വരും പല ഇവരുടെയൊക്കെ കഥകൾ. ബഷീറിന്റെ കഥകളൊന്നും വായിച്ചാൽ അങ്ങനെ വലിയ കരച്ചിലൊന്നും നമുക്ക് തോന്നാറില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് അവരെക്കാൾ വ്യത്യസ്തമായിട്ട് ബഷീറിന്റെ എഴുത്തുകളിൽ മുഴുവൻ സ്വന്തം ജീവിതത്തിൽ നിന്ന് അനുഭവിച്ച് തീർത്ത അനുഭവങ്ങളുടെ ഭയങ്കരമായ വേദനകൾ എഴുത്തിലേക്ക് സംശീകരിക്കാൻ പറ്റിയത് കൊണ്ടാണ് സൗമ്യമായിട്ട് എഴുതിയപ്പോഴും അതിനൊക്കെ വലിയ ആളുകൾക്ക്.
മലയാള നാട്ടിൽ നിന്ന് അകലെ കഴിയുമ്പോഴും മാതൃഭാഷയിലെ സാഹിത്യത്തോട് പ്രേമമുണ്ടാകണമെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല വഴി ബഷീർ കൃതികളാണ് എന്ന തിരിച്ചറിവിലാണ് ഇത്തരമൊരു അനുസ്മരണം സംഘടിപ്പിച്ചതെന്ന് പുലരി സാംസ്കാരിക വേദിയുടെ സെക്രട്ടറി പ്രസാദ് പീറ്റർ ചൂണ്ടിക്കാട്ടി.
പ്രവാസി മലയാളികളുടെ ഇടയിൽ ഈ പ്രത്യേകിച്ച് വായന മരിച്ച ഒരു സമൂഹത്തിനിടയിൽ പുനർവായന ആരംഭിക്കുമ്പോൾ വായിച്ചു തുടങ്ങേണ്ടത് ബഷീറിലാണെന്ന് പുലരി വിലയിരുത്തുന്നു. കാരണം ബഷീറിന്റെ ഭാഷ വളരെ ലളിതവും ആശയങ്ങൾ മനുഷ്യപക്ഷം ചേർന്നതുണ്ട്. ബഷീറിന്റെ പുസ്തകങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രവാസി മലയാള വായന പ്രവാസി വായനക്കാരുടെ ഇടയിൽ പ്രാധാന്യം അർഹിക്കുന്നു എന്ന വിലയിരുത്തലാണ് ബഷീർ അനുസ്മരണം സംഘടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. മറ്റൊരു പ്രധാന കാരണം, കുട്ടികളെ മലയാള സാഹിത്യത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ കഥകളിൽ പ്രധാനപ്പെട്ടവ ബഷീറിൻ്റെതാണെന്നും ഞങ്ങൾ വിലയിരുത്തുന്നു. ഇതുകൊണ്ടുണ്ടായ പ്രധാനപ്പെട്ട നേട്ടമായി ഞങ്ങൾ കാണുന്നത് ആ പരിപാടി കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ ബഷീറിന്റെ എല്ലാ പുസ്തകങ്ങളും നമ്മളിൽ നിന്നും പുലരിയുടെ ലൈബ്രറിയിൽ നിന്നും ആളുകൾ വായിക്കാനായി എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഒന്നാമത്തെ നേട്ടം.
വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചപ്പോൾ എം ഡി വാസുദേവൻ നായർ പറഞ്ഞ ഒരു വാചകമുണ്ട്, കാലത്തിലേക്ക് മറന്നിട്ട മനസ്സാക്ഷിയുടെ ജാലകപ്പഴുതായിരുന്നു ഈ കഥാകാരൻ എന്ന്. ഓസ്ട്രേലിയയിലെ യുവതലമുറയ്ക്ക് മുന്നിലേക്കും ആ ജാലകപ്പഴുത് തുറന്നിടുകയാണ് ഇത്തരമൊരു സായാഹ്നത്തിലൂടെ പുലരി സാംസ്കാരിക വേദി ചെയ്തത്.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.